ശത്രുക്കൾ ശത്രുതയുടെ മൂർധന്യത്തിലെത്തുമ്പോൾ അള്ളാഹുവിന്റെ ആളുകളെ ഉന്മൂലനം വരുത്തുന്നതിനായി വിവിധങ്ങളായ മാർഗങ്ങൾ അവലംബിക്കുന്നു. വിവിധ മാർഗങ്ങളിലൂടെ അവർക്ക് നാശനഷ്ടം വരുത്തുന്നതിന് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. ജീവനും സ്വത്തും നശിപ്പിക്കുന്നതിന് അവർ കഴിയും വിധം ശ്രമിക്കുന്നു. എത്രമാത്രമെന്നാൽ ഏത് പ്രായത്തിലുള്ളവരെയും ഏത് തരം ആളുകളെയും അവർ മാനസികമായി പീഡിപ്പിക്കുകയും അവരുടെ മനസ്സിന്റെ സ്വസ്ഥത ഇല്ലാതാക്കുന്നതിനു വേണ്ടി അധമവും മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തതുമായ ക്രൂരമായ നടപടികൾ അവർ ചെയ്യുകയും ചെയ്യുന്നു. കുഞ്ഞുക്കളെയോ വൃദ്ധരെയോ സ്ത്രീ സമൂഹത്തെയോ ഒന്നും അവർ വകവെക്കുന്നില്ല. നിഷ്ഠൂരവും മൃഗീയവുമായ രീതി അവർ സ്വീകരിക്കുന്നു. അള്ളാഹുവിന്റെ ആളുകളെ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിൽ നിന്നും അകറ്റാനാണ് ഇവ്വിധ പ്രവർത്തനങ്ങളെക്കൊണ്ട് അവർ ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് ക്ഷമയും സ്ഥിരചിത്തതയും പ്രകടിപ്പിക്കുന്ന വിശ്വാസികൾ അള്ളാഹുവിനു മുമ്പിൽ കുമ്പിട്ടുകൊണ്ട് അവനോട് സഹായം തേടുന്നു. ശത്രുക്കളുടെ അക്രമത്തിന്റെ ഈ മൂർധന്യാവസ്ഥയും അതോടൊപ്പം വിശ്വാസികൾ ആ സമയത്ത് പ്രകടിപ്പിക്കുന്ന മാതൃകയും ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഒരു കവിതയിൽ ഇപ്രകാരം വിവരിക്കുന്നു. പറയുന്നു, ശത്രു ഒച്ചവെക്കലിലും കൂക്കുവിളിയിലും മുഴുകിയപ്പോൾ നാം ഗോപ്യനായ അള്ളാഹുവിൻ നമ്മുടെ ദൈവത്തിന്റെ സവിധത്തിൽ ഗുപ്തനായി. മർദ്ദിതരും നിസ്സഹാരുമായ വിശ്വാസികളുടെ അവസ്ഥയാണിത്. അവരുടെ ഈ നിസ്സഹായാവസ്ഥയ്ക്കും മർദ്ദനങ്ങൾക്കും പകരമായി അവർ ചെയ്യുന്നത് ദൈവത്തിന്റെ സവിധത്തിൽ കുമ്പിടലാണ്. ഈ അവസ്ഥയാണ് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ടത്. ഈ ഒരവസ്ഥ ചില മുസ്ലിം നാടുകളിൽ അഹമ്മദികളിൽ അല്ലാതെ മറ്റെവിടെയും ലോകത്ത് കാണുന്നില്ല. ഈ ക്രൂരതയുടെ പാരമ്യത പാകിസ്ഥാനിൽ ദിനേന നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്യത്തിൽ ഒരു ഭാഗത്ത് ശത്രുതയുടെ പാരമ്യ അവസ്ഥ വിവരിക്കുന്നു. അതോടൊപ്പം അള്ളാഹുവിന്റെ തൃപ്തിയിൽ തൃപ്തരായവരുടെ ക്ഷമയും സഹനവും കാരണം അള്ളാഹു തആലയുടെ മുമ്പിൽ ആദ്യത്തേക്കാൾ ഉപരി കുമ്പിടുന്ന അവസ്ഥ വിവരിക്കുന്നുണ്ട്. വിശ്വാസികൾ ശത്രുക്കളോട് ഒരു കാര്യം ഇവിടെ വ്യക്തമാക്കുകയാണ്. നിങ്ങൾ ഈ അക്രമവും അനീതിയും ക്രൂരതയും മർദ്ദനവും എല്ലാം തന്നെ ഞങ്ങളിൽ അഴിച്ചുവിടാനുള്ള കാരണം ഞങ്ങൾ പേടിച്ച് നിങ്ങളുടെ പിന്നാലെ കൂടുമെന്നും നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി കാരുണ്യത്തിനായി ഞങ്ങൾ യാചിക്കുമെന്നും നിങ്ങളുടെ കാലുപിടിച്ച് ജീവിതത്തിനായി കെഞ്ചുമെന്നും നിങ്ങൾ കരുതിയിരിക്കും. എന്നാൽ ഇതെല്ലാം മറന്നേക്കൂ. ഞങ്ങൾ ആ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നവരാണ്. ആ പ്രവാചകൻ സഹനത്തിന്റെയും ധൈര്യത്തിന്റെയും ഉത്തമ മാതൃക പ്രകടിപ്പിച്ചു എന്ന് മാത്രമല്ല, തന്റെ സഹാബാക്കളിൽ തന്റെ വിശുദ്ധീകരിക്കുന്ന ശക്തി മുഖേന ക്ഷമയുടെയും സഹനത്തിന്റെയും ഉത്തമ മാതൃകകൾ സൃഷ്ടിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഖുത്ബയിൽ അതിന്റെ ഉദാഹരണങ്ങൾ ഞാൻ കേൾപ്പിച്ചിരുന്നു. സഹാബാക്കൾ മർദ്ദനം സഹിച്ചുകൊണ്ട് അഹദ് അഹദ് എന്ന് പറഞ്ഞെങ്കിലും ഏതെങ്കിലും ബിംബത്തിന് അവർ സിന്ദാബാദ് വിളിച്ചിട്ടില്ല. മർദ്ദനം അതിക്രമിച്ചപ്പോൾ അവരുടെ സുജൂദിന്റെ സ്ഥലം ദൈവസവിധത്തിൽ തേങ്ങലടിച്ചുകൊണ്ട് നനഞ്ഞു കുതിരുകയുണ്ടായി. ഏതെങ്കിലും ബിംബത്തിന്റെയോ പൂജാരിയുടെ മുമ്പിൽ അവർ തലകുനിച്ചില്ല. ആ മാതൃകകൾ സ്വായത്തമാക്കാനാണ് നാം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ ഈ അടിസ്ഥാന തത്വം മറന്നുകൊണ്ട് അഹ്മദീയത്തിന്റെ വൈരികളുടെ പിന്നാലെ നമുക്കെങ്ങനെ കൂടാൻ സാധിക്കും? നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാനുള്ള അവരുടെ ഓരോ പ്രവർത്തനവും അവരിലേക്ക് തന്നെ തിരിച്ചടിക്കപ്പെടുന്നതാണ്. ഇവരുടെ എല്ലാ പദ്ധതികളും തകർന്നടയുന്നതാണ്. ഇവരുടെ മോഹങ്ങൾ ഒന്നും പോവണിയില്ല. കാരണം വാഗ്ദാനം പൂർത്തിയാക്കുന്ന നമ്മുടെ അള്ളാഹുവിനെ നാം മനസ്സിലാക്കിയിരിക്കുന്നു. നാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ ശിഷ്യനോടുള്ള അള്ളാഹുവിന്റെ പ്രകടമായ സാക്ഷ്യം കണ്ടവരാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങൾ പുലർന്നത് നാം കണ്ടതാണ്. ഇതെല്ലാമായിരിക്കെ ഈ ഭീഷണിപ്പെടുത്തുന്നവരെയും അക്രമികളെയും ഭയപ്പെട്ട് നമ്മുടെ ദൈവത്തെ എങ്ങനെ കൈവിടാൻ നമുക്ക് സാധിക്കും? ആ ദൈവം പരീക്ഷണഘട്ടങ്ങളിലും കഷ്ടപ്പാടിലും എല്ലാം സാന്ത്വനം നൽകിക്കൊണ്ടാണ് ജമാഅത്തിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും ആ മഹാത്മാവിന്റെ പ്രിയ പ്രേമിയിലുമുള്ള നമ്മുടെ വിശ്വാസത്തെ അവൻ ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നാം നമ്മുടെ ദൈവത്തെ വിട്ടുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഒരു ചില്ലിക്കാശിന് പോലും വിലയില്ലാത്ത ഇവരെ ദൈവമാക്കുക എന്നത് സാധ്യമല്ല. അങ്ങനെ നമ്മുടെ വിശ്വാസം പാഴാക്കാൻ നാം തയ്യാറല്ല. ഇരുലോകത്തും അള്ളാഹുവിന്റെ സ്നേഹത്തിൽ നിന്നും അകറ്റപ്പെടാനും നാം തയ്യാറല്ല. അവർ ഇതും കരുതിയാണ് നമ്മെ ആക്രമിക്കുന്നതെങ്കിൽ ഇവരെക്കാളും വലിയ തലതിരിഞ്ഞവർ ലോകത്തുണ്ടാകില്ല. ഈ ചിന്തയും വെച്ചുകൊണ്ട് അഹ്മദികളെ പീഡിപ്പിക്കുകയാണെങ്കിൽ ഇത് ഇവരുടെ പമ്പര വിഡ്ഢിത്തമെന്നല്ലാതെ എന്തു പറയാൻ? ഈ പ്രയാസങ്ങളും കഷ്ടതകളും ഞങ്ങളെ ദൈവത്തിൽ നിന്നും അകറ്റുന്നതിന് പകരം അവനിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ വിശ്വാസത്തിൽ പൂർണ്ണത കൈവരിക്കാൻ പരിശ്രമിക്കുന്നവരാണ്. വിശുദ്ധ ഖുർആൻ അവരെക്കുറിച്ച് പറയുന്നു, അല്ലസീന ഖാല ലഹുമുൻ നാസു ഇന്നന്നാസ ഖദ് ജമഉ ലകും ഫഖ്ഷൗഹും ഫസാദഹും ഈമാന വഖാലു ഹസ്ബനല്ലാഹു വനിഅമൽ വക്കീൽ. അവരോട് ശത്രുക്കൾ പറഞ്ഞു, ജനങ്ങൾ നിങ്ങൾക്കെതിരിൽ ഒന്നിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവരെ നിങ്ങൾ ഭയപ്പെടുക. ഈ കാര്യം അവരുടെ വിശ്വാസത്തെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ അസ്തിത്വം ഞങ്ങൾക്ക് മതിയായതാണ്. സംരക്ഷകൻ എന്ന നിലയിൽ അവൻ എത്ര നല്ലവനാണ്. ശത്രുക്കൾ ഒന്നിക്കുന്നതും അവരുടെ സംഘടിത ശക്തിയും ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം പുലർന്നതായി ഞങ്ങൾ കാണുന്നു. ആ പ്രവചനങ്ങളിൽ വിശ്വാസം വർദ്ധിക്കുന്നു. അള്ളാഹുവിന്റെ സഹായഹസ്തത്താൽ സ്ഥാപിതമായ ജമാഅത്തിനെതിരിൽ മറ്റെല്ലാ ഗ്രൂപ്പുകളും സംഘങ്ങളും ഒന്നായി ചേരുന്നു. ഇവിടെ എല്ലാം ഒന്നായി തീർന്നിരിക്കുന്നു. മുമ്പ് പ്രവാചകന്മാർക്കെതിരിൽ ഒന്നായി തീർന്നപ്പോൾ അള്ളാഹുവിന്റെ ആളുകൾ അള്ളാഹുവിന്റെ സവിധത്തിൽ തങ്ങളെ സമർപ്പിക്കുകയുണ്ടായി. അവന്റെ സംരക്ഷണത്തിൽ വന്നുകൊണ്ട് ഹസ്ബുനല്ലാ എന്ന മുദ്രാവാക്യം അവർ മുഴക്കുന്നു, ഞങ്ങൾക്ക് അള്ളാഹു മതി. മറ്റൊരു സംരക്ഷണത്തിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല, ഞങ്ങൾ ഞങ്ങളുടെ നാഥന്റെ സംരക്ഷണത്തിൽ വരുന്നു. അവൻ ഹസീബാണ്, ഞങ്ങളുടെ ശത്രുക്കളെ ശിക്ഷിക്കാൻ മതിയായവനാണ്, ശത്രുക്കളോട് പകരം വീട്ടാൻ കഴിവുള്ളവനാണ്. അവൻ ശത്രുക്കളോട് പകരം വീട്ടുക മാത്രമല്ല ചെയ്യുക, അക്രമങ്ങളും പ്രയാസങ്ങളും സഹിക്കുന്നത് കാരണം വിശ്വാസികൾക്ക് അനുഗ്രഹങ്ങൾ നൽകുകയും കൂടി ചെയ്യുന്നു. ഇവിടെ അള്ളാഹു ഹസീബ് ആണെന്ന് എല്ലാ നിലക്കും തെളിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അള്ളാഹു വിശ്വാസികൾക്ക് എല്ലാ കാര്യങ്ങൾക്കും എങ്ങനെയാണ് മതിയായിത്തീരുന്നത്? കാരണം ഉത്തമനായ കാര്യനിർവാഹകൻ കൂടിയാണവൻ. അവനേക്കാളും നല്ല രീതിയിൽ തന്റെ ദാസരുടെ കാര്യങ്ങൾ മറ്റാർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? അള്ളാഹുവിന്റെ ദാസൻ അവന്റെ മുമ്പിൽ പൂർണമായും വണങ്ങിക്കൊണ്ട് തന്റെ കാര്യങ്ങളെല്ലാം അവന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തുകയും അവനിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ അവനെ എതിർക്കുന്നവരെ അവൻ പിടികൂടുന്നതോടൊപ്പം തന്റെ ദാസർക്ക് അനുഗ്രഹത്തിന്റെ സുവാർത്ത നൽകുകയും ചെയ്യുന്ന വബശ്ശിരി സ്വാബിരീൻ എന്ന സാന്ത്വനം അവർക്ക് നൽകുന്നു. ഇതിന്റെ വിശദീകരണം കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ നൽകിയിരുന്നു. അള്ളാഹുവിന്റെ സവിധത്തിൽ വിലയം പ്രാപിക്കുന്നവർ ദൈവനാമത്തിൽ അവർ കേൾക്കേണ്ടി വരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദൈവപ്രീതിക്കായി സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവരെ കുറിച്ച് അള്ളാഹു പറയുന്നു, ഉലായിക അലൈഹിം സലവാത്തു മിർ റബ്ബിഹിം വറഹ്മത്തുൻ വഉലായിക ഹുമുൽ മുഹ്തദൂൻ. ഇങ്ങനെയുള്ളവരിലാണ് അവരുടെ നാഥരിൽ നിന്നും അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടുന്നത്, കാരുണ്യവും ഇവരിൽ ഇറക്കപ്പെടുന്നു, നേർമാർഗപ്രാപ്തരും ഇവർ തന്നെ. നാനാതരം പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും മാനസിക പീഡനങ്ങൾക്കും പോലും വശംവദരായിട്ടുകൂടി അള്ളാഹുവിന്റെ സവിധം വിടാതെ മുമ്പത്തേക്കാളുപരി അവനിൽ വിലയം പ്രാപിക്കാൻ പരിശ്രമിക്കുന്നവർ, അവർക്ക് കൂടുതൽ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ പരിശ്രമിക്കുന്നവർക്ക് ആത്മീയ ഉന്നതി കരഗതമാകും എന്ന് മാത്രമല്ല, അള്ളാഹു അവരോട് പറയുന്നു അവർക്ക് ഭൗതികമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതാണ്, നേർമാർഗം പ്രാപിച്ചവർ ഇവർ തന്നെയാണ് എന്ന സാക്ഷ്യപത്രം അള്ളാഹു അവർക്ക് നൽകുന്നു. അഹമ്മദീയത്തിന്റെ എതിരാളികൾ എത്ര പറഞ്ഞാലും ശരി, ഞങ്ങളെല്ലാം നിങ്ങൾക്കെതിൽ ഒന്നിച്ചിരിക്കുന്നു എന്നും നിങ്ങളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ ഞങ്ങളെല്ലാം തീരുമാനമെടുത്തിരിക്കുന്നു എന്നും ഇത് തന്നെ ഞങ്ങളാണ് സത്യത്തിൽ നിലകൊള്ളുന്നത് എന്ന് തെളിവാണ് എന്നവർ പറഞ്ഞാലും അതുകൊണ്ട് ഞങ്ങൾക്ക് തരിമ്പും വിലയില്ല. കാരണം അള്ളാഹു പറയുന്നു, പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ട് ഒരു വിശ്വാസി അവന്റെ മുമ്പിൽ കുമ്പിടുമ്പോൾ, എനിക്കായി പ്രയാസങ്ങൾ സഹിക്കുമ്പോൾ, വഞ്ചനം കൂട്ടത്തിനെ നേരിട്ടുകൊണ്ട് തങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് നിശബ്ദരാകുമ്പോൾ, ഇക്കൂട്ടർ തന്നെയാണ് സന്മാർഗം കരസ്ഥമാക്കിയവർ. എതിരാളികൾ എല്ലാം ഒറ്റക്കെട്ടാകുന്നത് അവർ നേർമാർഗപ്രാപ്തരാണെന്നതിനുള്ള തെളിവല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രകാരം ബാഗ്ദത്ത് മസീഹിന്റെ കാലത്ത് എല്ലാ കക്ഷികളും ഒന്നായിത്തീരുന്നതാണ്, ഒരു കക്ഷിയൊഴികെ ആ കക്ഷിയായിരിക്കും നേർമാർഗപ്രാപ്തർ. യഥാർത്ഥത്തിൽ അവരെല്ലാം ഒറ്റക്കെട്ടാണെന്നത് അവർക്കെതിരിലുള്ള സാക്ഷ്യമാണ്. ഇവരുടെ ഐക്യം ഹിദായത്തിനുള്ള തെളിവല്ല. അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതും പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും അവന്റെ മുമ്പിൽ കുമ്പിടുന്നതും പ്രതികാരം ചെയ്യാതെ ക്ഷമയും സഹനവും കൈക്കൊണ്ടുകൊണ്ട് സഹിക്കുകയും ക്ഷമിക്കുകയും അള്ളാഹുവിന് മുമ്പിൽ മുത്തേക്കാൾ ഉപരി കുമ്പിടുകയും ചെയ്യുക എന്നുള്ളത്, ഇതാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്കും കാരുണ്യങ്ങൾക്കും കാരണമായിത്തീരുന്നത്. ഈ ഒരു വിഭാഗം ഇന്ന് അംഗബലത്തിൽ കുറവാണെങ്കിലും ഹിദായത്ത് ലഭിച്ചവർ ദൈവദൃഷ്ടിയിൽ ഇവരാണ്. ലോകത്തിന് വഴികാണിക്കാൻ കാരണമാകുന്നതും ഇൻഷാ അല്ലാ ഇവരായിരിക്കും. അതിനാൽ ഈ ഒരു സ്ഥാനം കരസ്ഥമാക്കുന്നതിനും കാരുണ്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ഉടമസ്ഥരാകുന്നതിനും നേർമാർഗം പ്രാപിക്കുന്നവരാണെന്ന സാക്ഷ്യം ലഭിക്കുന്നതിനും വേണ്ടി അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെയും കാരുണ്യത്തിന്റെയും അന്വേഷണത്തിൽ മുഴുകേണ്ടത് അനിവാര്യമാണ്. ഇതിനായി ആദ്യത്തെ സ്റ്റെപ്പ് വെക്കേണ്ടത് ദാസനാണ്. അതിനുശേഷമായിരിക്കും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ അവകാശികളായി മാറുക. ഭൌതികനായ ഒരു വ്യക്തിക്ക് കാണാൻ കഴിയാത്തതും എന്നാൽ ഒരു വിശ്വാസി ആത്മദൃഷ്ടികൊണ്ട് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അദൃശ്യനായ തന്റെ നാഥന്റെ മുമ്പിൽ കുമ്പിടുന്നവർക്ക് അവൻ തന്നിലേക്കുള്ള മാർഗം കാണിച്ചു കൊടുക്കുന്നു, അവരിൽ തന്റെ മഹത്വം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവർ ദൈവത്തിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാൽ തിരിച്ചറിയപ്പെടുന്നതാണ്, അവരുടെ ദുആകൾ സ്വീകരിക്കപ്പെടുന്നതാണ്. അള്ളാഹുവിന്റെ ദാസർ ഭൌതിക ലോകത്തിന്റെ ഉപദ്രവങ്ങളിൽ നിന്നും സഹിക്കവിയാതെ അള്ളാഹുവിന് മുമ്പിൽ കുമ്പിടുമ്പോൾ അവൻ അവരിലേക്ക് ഓടിവരുന്നു, തന്റെ ദാസനെ തന്റെ സംരക്ഷണത്തിൽ എടുക്കുന്നു, ശത്രുക്കളോട് സ്വയം പ്രതികാരം ചെയ്യുന്നു, തന്റെ ദാസർക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നു. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഈ ശക്തി പ്രഭാവനും അനുഗ്രഹദാതാവുമായ കാരുണ്യവാനും ദുആ സ്വീകരിക്കുന്നവനുമായ ദൈവത്തിൽ നിങ്ങൾ വിലയം പ്രാപിക്കുക, അവന്റെ സംരക്ഷണത്തിൽ വരാൻ ശ്രമിക്കുക. ഈ ഒരു മരുന്ന് മാത്രമാണ് വിശ്വാസികൾക്ക് പ്രയോജനം ചെയ്യുകയുള്ളൂ. ലോകം ഇങ്ങനെയുള്ള ദൈവദാസരുടെ നേർക്ക് സർവവിധ ഉപദ്രവങ്ങളും അയച്ചുവിടുകയും നാനാതരം പ്രയാസങ്ങളിൽ അവരെ അകപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അള്ളാഹുവും അവന്റെ മലക്കുകളും അവരുടെ നാഥനിൽ തങ്ങളെ സമർപ്പിക്കുന്നവരിൽ എല്ലാത്തരം അനുഗ്രഹങ്ങളും വർഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹുവും മലക്കുകളും ഇപ്രകാരം പ്രഖ്യാപിക്കുന്നുണ്ടാകും, ലോകരെ, നിങ്ങൾ എത്ര വലിയ ഫത്വകൾ നൽകി ഇവരെ അക്രമത്തിനും ക്രൂരമർദ്ദനത്തിനും ഇരയാക്കിയാലും ശരി, ഇവരാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെയും കാരുണ്യത്തിന്റെയും അവകാശികളായി മാറുക. അള്ളാഹുവിന് മുമ്പിൽ ഹിദായത്ത് ലഭിച്ചവർ ഇവർ തന്നെയാണ്. ലോകത്തിന്റെ ഹിദായത്ത് ഇവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവർ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് കാലത്തിന്റെ ഇമാമിനെ അംഗീകരിച്ചവരാണ്. അതിനാൽ ഇക്കാലത്ത് വിവിധങ്ങളായ പ്രയാസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, എനിക്ക് കത്തെഴുതുന്ന അക്രമികളുടെ കുജൈദികളിൽ നിന്നും രക്ഷപ്പെടാൻ ദുആക്ക് വേണ്ടി പറയുന്ന അഹമ്മദികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ദുആയിൽ കൂടുതൽ ശ്രദ്ധിക്കുക. നേരിട്ട് ഈ ബുദ്ധിമുട്ടുകൾ ഏൽക്കേണ്ടി വന്നിട്ടില്ലാത്തവർ അവരുടെ സഹോദരന്മാരെയും സഹോദരിമാരെയും മക്കളെയും ഓർത്തുകൊണ്ട്, അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വന്തം കാര്യത്തിൽ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, നിങ്ങളുടെ ഭൗതിക കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് വ്യാകുലരാകാതെ മർദ്ദനത്തിന്റെ ചക്കിലിട്ട് ആട്ടപ്പെടുന്ന നിങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും കുട്ടികളെയും കൺമുമ്പിൽ കൊണ്ടുവരിക. സഹതാപത്തോടുകൂടി ചെയ്യുന്ന ഈ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ദൈവകൃപ ഇറങ്ങുന്നതിനും ദൈവകാരുണ്യത്തിനും കാരണമാകുന്നതാണ്. യഥാർത്ഥ സന്മാർഗി യഥാർത്ഥ വിശ്വാസിയാണ്. യഥാർത്ഥ വിശ്വാസി തന്റെ സഹോദരന്റെ വേദന സ്വന്തം വേദനയായി അനുഭവിക്കുകയും ചെയ്യുന്ന ആളാണ്. തന്റെ വേദനയായി അവൻ അത് മനസ്സിലാക്കുന്നു. ശരീരത്തിന്റെ ഒരു ഭാഗം ബുദ്ധിമുട്ടുമ്പോൾ ശരീരം ഒന്നടങ്കം പ്രയാസപ്പെടുന്നത് പോലെ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ വേദന അനുഭവിക്കുന്നു. ഈ പരിതസ്ഥിതിയിൽ ലോകത്തുള്ള എല്ലാ അഹമ്മദികളോടും മർദ്ദിതരായ കട്ടപ്പാടുകൾ സഹിക്കുന്ന സഹോദരന്മാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചുരുങ്ങിയത് നിത്യവും രണ്ട് റക്അത്ത് നഫൽ ഇവർക്ക് വേണ്ടി മാത്രം ഓരോ അഹമ്മദിയ നിർവഹിക്കുക. അഹമ്മദിയത്ത് കാരണം ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നവർക്ക് വേണ്ടി സമർപ്പിക്കുക. കിരാത നിയമം കാരണം പൌരാവകാശം പോലും നിഷേധിക്കപ്പെട്ട മതസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അതോടൊപ്പം ജമാഅത്തിന്റെ വിജയത്തിനു വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. ഓരോ അഹമ്മദിയും തങ്ങളുടെ ഹൃദയത്തിലെ അസ്വസ്ഥതകളെ അള്ളാഹുവിന് മുമ്പിൽ മുമ്പത്തേക്കാൾ ഉപരി സമർപ്പിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ സ്നേഹദൃഷ്ടി ഏതു രീതിയിലാണ് അവരിൽ ഇറങ്ങുന്നതെന്ന് അവർക്ക് കാണാൻ സാധിക്കുന്നതാണ്. മുമ്പത്തേക്കാളും കൂടുതലായി തന്റെ സംരക്ഷണത്തിൽ അള്ളാഹു അവരെ ആക്കുന്നതാണ്. ചില വിദ്യാർത്ഥിനികൾ എനിക്ക് കത്ത് എഴുതാറുണ്ട്, ഞങ്ങളുടെ സ്കൂളിലും കോളേജിലും യൂണിവേഴ്സിറ്റിയിലും ഞങ്ങളുടെ കൂട്ടുകാർ അനഹമ്മദി കൂട്ടുകാരികൾ കുത്തുവാക്കുകൾ പറഞ്ഞ് ഞങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു, ഇത് പഠനത്തെ ബാധിക്കുന്നു. ഇത്രമാത്രമെന്നാൽ ചില അധ്യാപകരും പ്രൊഫസർമാർ പോലും വളരെ ഹീനമായ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അവിടെ ഈ ഉദ്യോഗത്തിന്റെ ആദരവ് പോലും അവർ നിലനിർത്തുന്നില്ല. ഒരു കാലമുണ്ടായിരുന്നു, അന്ന് അധ്യാപകർക്കൊരു പ്രത്യേക ആദരവ് ലഭിച്ചിരുന്നു, അവരെ സമൂഹം ആദരിച്ചിരുന്നു, അവർ തിരിച്ചറിയപ്പെട്ടിരുന്നു. മത വൈപരീത്യം വകവെക്കാതെ വിദ്യാർത്ഥികൾക്കായി അവർ ജീവിച്ചിരുന്നു, അവരുടെ വിദ്യാദാഹം അവർ തീർത്തിരുന്നു. ഒരു അധ്യാപകന്റെ കടമയായിരുന്നു ഇത്. എന്നാൽ ഇന്ന് ധാർമ്മികതയുടെ പൊഴിമുഖമണിഞ്ഞുകൊണ്ട് ഉത്തമ മുസ്ലിങ്ങൾ ഞങ്ങളാണെന്ന് ലേബലും വെച്ചുകൊണ്ട് നടക്കുന്നവർ അധ്യാപനമെന്ന ആദരണീയമായ സ്ഥാനത്തെ പോലും പിച്ച് ചെയ്തിരിക്കുകയാണ്. അവർ പറയുന്നത് ഇത് മതത്തോടുള്ള ആവേശമാണെന്നാണ്. ഇത് മതത്തോടുള്ള കൂറല്ല, ഇത് അജ്ഞതയുടെ പാരമ്യതയാണ്. തന്റെ ഉദ്യോഗത്തോട് പോലും നീതി പുലർത്താൻ കഴിയാത്തവർ, ഇസ്ലാമിന്റെ ബാലപാഠം പോലും മനസ്സിലാക്കാത്തവരാണ്. തങ്ങളുടെ വിദ്വേഷവും പകയും കാരണം നീതി നടപ്പിൽ വരുത്താൻ കഴിയാത്തവർ, ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ നിന്നും മുഖം തിരിക്കുന്നവരാണ്. അല്ലാഹു തആല പറയുന്നു, വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. ഏതെങ്കിലും സമൂഹത്തോടുള്ള ശത്രുത ആ സമൂഹത്തോട് നീതി പുലർത്തുന്നതിൽ നിന്നും നിങ്ങളെ തടയാതിരിക്കട്ടെ. ഇവർ പഠിച്ച വിഡ്ഢികളാണ്. അജ്ഞരായ മുല്ലാക്കളുടെ കൂടെ കൂടി സ്വന്തം തൊഴിലിനോട് അനീതി കാണിക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കൽപ്പനയെ കൂടി നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നത് ഞങ്ങളാണ് ഹിദായത്ത് ലഭിച്ചവരെന്ന്. അതുകൊണ്ട് ഈ അക്രമത്തിൽ നിന്നും അതിക്രമത്തിൽ നിന്നും മോചനത്തിനുള്ള ഒരേ ഒരു വഴി ഒരു വിശ്വാസിക്കുള്ളത് അവർ അള്ളാഹുവിന് മുമ്പിൽ കുമ്പിടുക എന്നത് മാത്രമാണ്. ഗോപ്യനായ അള്ളാഹുവിൽ ശരിക്കും ഗുപ്തരായിത്തീരുക, അവനിൽ ലയിക്കുക. ഈ അക്രമങ്ങൾ പാകിസ്ഥാനിൽ മാത്രം ഒതുങ്ങുന്നില്ല. ചില സമ്പന്ന മുസ്ലിം രാഷ്ട്രങ്ങൾ എണ്ണപ്പണത്തിന്റെ ഹുങ്കിൽ ദരിദ്ര നാടുകളിൽ വെറുപ്പിന്റെ മതിലുകൾ കെട്ടിപ്പടുക്കുകയാണ്. തെളിവുകൊണ്ട് നേരിടാൻ ഇവർക്ക് അറിയില്ല. തെളിവൽ കൊണ്ട് നേരിടാൻ കഴിയുമെങ്കിൽ അവർ നേരിടുകയാണ് വേണ്ടത്. എന്നാൽ അവരുടെ പക്കൽ തെളിവൊന്നുമില്ല. അതിനാൽ വിദ്വേഷത്തിന്റെയും പകയുടെയും വെറുപ്പിന്റെയും മതിലുകൾ സ്ഥാപിക്കുകയല്ലാതെ മറ്റൊരു വഴിയും അവരുടെ പക്കലില്ല. അവരുടെ സാമ്പത്തിക ശക്തിയുടെ മറവിൽ ചില സ്ഥലങ്ങളിൽ അഹമ്മദികളുടെ മേൽ ചില വിലക്കുകൾ ഏർപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നു. ദരിദ്ര രാഷ്ട്രങ്ങൾക്ക്, ആഫ്രിക്കയിലെ ചില രാഷ്ട്രങ്ങൾക്ക് അവർ സഹായം നൽകുന്നു. എന്നാൽ അവിടെയുള്ള അഹമ്മദികൾ വിശ്വാസത്തിൽ ശക്തരാണ്. ഈ എതിർപ്പുകൾ അവർക്കൊരു പ്രശ്നവുമേയില്ല. അറബ് നാട്ടിലെ എതിരാളികൾ പറയുന്നത്, ഞങ്ങൾ അറബികളാണ്, ഞങ്ങളെക്കാളും അറബ് ഖുർആൻ അറിയുന്നവർ മറ്റാരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൽപ്പന, അതായത് ഒരു സമൂഹത്തോടുള്ള ശത്രുത, അവരോട് നീതി പാലിക്കുന്നതിൽ തടസ്സം നിൽക്കരുത് എന്നത് അവർ മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല, അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. ഖുർആൻ അറിയുക എന്നത് മറ്റൊരു കാര്യം, അവർക്കറിയാമായിരിക്കാം. എന്നാൽ ഖുർആന്റെ കൽപ്പനകളെ അവർ മറന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇക്കാലത്ത് വാഗ്ദത്ത മസീഹിന്റെ ആവശ്യം നേരിട്ടത്. എന്നാൽ അവരെ നേർമാർഗത്തിലേക്ക് കൊണ്ടുവരേണ്ട മസീഹിനെ സ്വീകരിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. ഇസ്ലാമിനെ സേവിക്കുന്നതിന് പകരം ഇക്കൂട്ടർ ഇസ്ലാമിന് ദുഷ്പേരിന് കാരണമായിരിക്കുകയാണ്. ഇന്ന് ലോകത്ത് ഇസ്ലാമിനെതിരിൽ ഉയർന്നു വരുന്ന ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ ധ്വജവാഹകരാണെന്ന് വീരവാദം മുഴക്കുന്ന ഇവരാണ് ഉത്തരവാദികൾ. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഇസ്ലാമിക ശത്രുക്കളുടെ സഹായികളായി പെരുമാറുകയാണ്. ഇസ്ലാമിക വിരുദ്ധ ശക്തികളുടെ ചട്ടുകങ്ങളായി ഇവർ വർത്തിക്കുകയാണ്. ഇവരുടെ ബുദ്ധി മുരടിച്ചു പോയിരിക്കുന്നു. സ്വന്തം വിരിക്കുന്ന കൊമ്പാണ് ഇവർ വെട്ടിമാറ്റുന്നത്. ഇസ്ലാമിന് ദുഷ്പേരുണ്ടാക്കാൻ ഇവർ ശ്രമിക്കുന്നു. ഇവർക്ക് ഇസ്ലാമിനെ അവസാനിപ്പിക്കാൻ കഴിയില്ല. വിജയിക്കാനും വ്യാപിക്കാനും വളരാനുമാണ് ഈ മതം വന്നിരിക്കുന്നത്. ഇൻഷാല്ലാ ഇത് വളരും. അള്ളാഹു വാഗ്ദത്ത മസീഹിനെ ഇക്കാലത്ത് അയച്ചത് ഇതിനുവേണ്ടിയാണ്. അദ്ദേഹം അള്ളാഹുവിന്റെ പഹൽവാനാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ ജമാഅത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ ലോകത്തെല്ലായിടത്തും പ്രചരിപ്പിക്കുന്നതിനായി കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ ലോകത്തിന്റെ കോണുകളോളം എത്തിക്കേണ്ടിയിരിക്കുന്നു. ഇൻഷാല്ലാ നാം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്റെ ആദ്യ വിഷയത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ പാകിസ്ഥാനിലും ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിലും അവർ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എതിരാളികൾ ചില ആഫ്രിക്കൻ നാടുകളിലും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്തോനേഷ്യയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദ്വീപിൽ അഹമ്മദികൾക്കെതിരെ വലിയ കുഴപ്പം നടക്കുകയുണ്ടായി. ഈ അഹമ്മദി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മർദ്ദനം ഈ അഹമ്മദികൾക്കെതിരിൽ മർദ്ദനം അയച്ചു വിടുകയും അവരെ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയും വീടുകൾ തകർക്കുകയും കത്തിക്കുകയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം സ്വന്തം വീടുകളിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഈ ചില ഗവൺമെന്റുകൾ സഹായധനം നൽകുന്ന അതേ മുല്ലാവർഗം അവരുടെ വീടുകളെ കത്തിക്കുകയുണ്ടായി, അവരെ അടിക്കുകയും ആക്രമിക്കുകയും ചെയ്തു. ഇത് കാരണം ഗവൺമെന്റ് അവരോട് പറഞ്ഞു, നിങ്ങൾ നിന്നിരുന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവുക. അങ്ങനെ അവർക്ക് അവരുടെ സ്വന്തം വീടും എല്ലാം ഉപേക്ഷിക്കേണ്ടി വരികയുണ്ടായി. ഇങ്ങനെയുള്ള മർദ്ദനങ്ങൾ അഴിച്ചുവിടുമ്പോൾ വിശ്വാസികൾ അള്ളാഹുവിന് മുമ്പിൽ കുമ്പിടും. അവർ കൂടുതലായി കുമ്പിട്ടുകൊണ്ടേയിരിക്കും. നമ്മുടെ വിജയത്തിനുള്ള ഒരേ ഒരു ആയുധം ഇത് മാത്രമാണ്, ദുആയാകുന്ന ആയുധം മാത്രമാണ്. ഈ അക്രമം അയച്ചുവിടുന്നവർ ഇന്ന് തങ്ങളാണ് എല്ലാത്തിനും അധീനർ എന്ന് കരുതുന്നു. ഒരു കാലം വരും, അന്ന് ഇവർ മദ്യതരായ വിശ്വാസികളുടെ കീഴിൽ ഇവർ വരുന്നതാണ് ഇൻഷാ അല്ലാ. നമ്മുടെ വിജയത്തിനുള്ള ആയുധം ഈ ദുആയാണ്. ശത്രുവിന്റെ കുതന്ത്രങ്ങൾ അവരിലേക്ക് തന്നെ തിരിച്ചുവിടുന്നതും ഈ ഒരു ആയുധം തന്നെയാണ്. ഇതല്ലാതെ നമ്മുടെ കൈവശം മറ്റൊന്നുമില്ല. എത്രമാത്രം ആവേശത്തോടും ശക്തിയോടും കൂടി നാം ഈ ആയുധം പ്രയോഗിക്കുന്നുവോ, അത്രയും വേഗത്തിൽ അഹമ്മദിയത്തിന്റെ വിജയത്തിന്റെ ദൃശ്യം നാം കാണുന്നതാണ്. ഇത് സംബന്ധമായി ഹദ്രത്ത് മുസീം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നാം കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്ന ഓരോ ലക്ഷ്യവും ദുആ മുഖേന മാത്രമേ കരസ്ഥമാവുകയുള്ളൂ. ദുആയിൽ വലിയ വലിയ ശക്തി അടങ്ങിയിരിക്കുന്നു. അള്ളാഹു എന്നോട് വിവിധ ഇൽഹാമുകളിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്തു തന്നെ ഇവിടെ നടക്കണമെങ്കിലും ദുആ മുഖേന മാത്രമേ നടക്കുകയുള്ളൂ. നമ്മുടെ ആയുധം ദുആ മാത്രമാണ്. ഇതല്ലാതെ മറ്റൊരായുധവും നമ്മുടെ പക്കലില്ല. നാം രഹസ്യമായി ചോദിക്കുന്നതെന്തും അള്ളാഹു പ്രത്യക്ഷമാക്കിക്കൊണ്ടി കാണിച്ചു തരുന്നു. ഇസ്ലാമിനായി ഇപ്പോൾ ഈ ഒരു മാർഗം മാത്രമേയുള്ളൂ. പക്ഷേ അല്പജ്ഞാനികളായ മുല്ലാക്കളും തത്വചിന്തകന്മാരും ഇതിന്റെ പൊരുൾ മനസ്സിലാക്കുന്നില്ല. യുദ്ധത്തിനുള്ള മാർഗം നമുക്കായി തുറക്കപ്പെട്ടിരുന്നെങ്കിൽ അതിനുള്ള സർവ്വവിധ സാധന സാമഗ്രികളും നമുക്ക് ലഭിക്കുമായിരുന്നു. നമ്മുടെ ദുആകൾ അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ വ്യാജന്മാർ സ്വയം നശിച്ചൊടുങ്ങുന്നതാണ്. പ്രാർത്ഥനയേക്കാളും മൂർച്ചയുള്ള മറ്റൊരു ആയുധവും നമ്മുടെ വക്കലില്ല. ഇക്കാലം മനസ്സിലാക്കുന്നവർ ഭാഗ്യവാന്മാർ. അള്ളാഹു ഇക്കാലത്ത് ദീനിനെ വിജയിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതിനുള്ള മാർഗം ഇതാണ്. ഈ ആയുധം നാം ഉപയോഗിക്കണം. ഇതിനെ പൂർണമായും പ്രയോജനപ്പെടുത്താൻ നാം പരിശ്രമിക്കേണ്ടതാണ്. അതുകൊണ്ട് നിഗൂഢനായ അള്ളാഹുവിൽ അലിഞ്ഞുചേരണമെങ്കിൽ നാം നമ്മുടെ ഫർളുകൾക്ക് പുറമേ നഫലുകളും പ്രാർത്ഥനകളും അതിന്റെ ഉന്നതങ്ങളിൽ എത്തിക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചില വരികൾ ഞാൻ കേൾപ്പിക്കാം. പറയുന്നു, ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഏറ്റവും ഉത്തമമായ ദുആ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനും തിന്മയിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. അള്ളാഹു തൃപ്തിപ്പെടണം, തിന്മയിൽ നിന്ന് മോചനം ലഭിക്കണം. ഇങ്ങനെയാണെങ്കിൽ ഒരു വിശ്വാസിയുടെ മറ്റു ദുആകളും സ്വീകരിക്കപ്പെടുന്നതാണ്. പറയുന്നു, നമ്മുടെ അടിസ്ഥാനം തന്നെ ദുആയാണ്. ഒരു വിശ്വാസി ഏത് പ്രവർത്തനത്തിലും വിജയം കൈവരിക്കാനുള്ള ആയുധം ദുആയാണ്. അള്ളാഹു ദുആ ചെയ്യാൻ വിശ്വാസിയോട് താക്കീത് ചെയ്യുന്നു. അള്ളാഹു വിശ്വാസിയുടെ പ്രാർത്ഥന പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അള്ളാഹു വിശ്വാസി എന്നോട് എപ്പോഴാണ് ദുആ ചെയ്യുന്നത് എന്നും ഉടനെ ഞാനത് അവന് നൽകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ദുആ അതിന്റെ നിർബന്ധ നിബന്ധനയോടുകൂടി ആയിരിക്കണമെന്ന് മാത്രം. ദുആയുടെ ഉദാഹരണം ഒരു തെളിഞ്ഞ നീരുറവ പോലെയാണ്. ആ ഉറവയുടെ അടുത്ത് ഒരു വിശ്വാസി ഇരിക്കുന്നു. അവന് എപ്പോൾ വേണമെങ്കിലും അതിൽ നിന്നും അവന് പാനം ചെയ്യാവുന്നതാണ്. ഒരു മത്സ്യത്തിന് വെള്ളമില്ലാതെ ജീവിച്ചിരിക്കാൻ കഴിയാത്തതുപോലെ വിശ്വാസിയുടെ ജീവജലം ദുആയാണ്. ഇതില്ലാതെ അവന് ജീവിക്കാൻ സാധ്യമല്ല. ഈ ദുആയുടെ യഥാർത്ഥ സ്ഥാനം നമസ്കാരമാണ്. അതിൽ ആനന്ദാനുഭൂതികൾ വിശ്വാസിക്ക് ലഭിക്കുന്നു.
ഭൗതിക സുഖലോലുപതയിൽ കഴിയുന്ന ഒരു വ്യക്തിയുടെ ആനന്ദാനുഭൂതിയുമായി ഇതിനെ തട്ടിച്ചു നോക്കുമ്പോൾ അത് ഒന്നുമല്ലെന്ന് മനസ്സിലാകുന്നതാണ്.
ദുആ മുഖേന ലഭിക്കുന്ന വലിയ നേട്ടം ദൈവസാമീപ്യമാണ്. ദുആ മുഖേന മനുഷ്യൻ അള്ളാഹുവിന്റെ സമീപത്തെത്തുന്നു, അവനെ തന്നിലേക്ക് വലിച്ചെടുപ്പിക്കുന്നു. വിശ്വാസിയുടെ ദുആയിൽ പൂർണമായ ആത്മാർത്ഥതയും ദൈവത്തിൽ വിലയം പ്രാപിക്കുകയും ചെയ്യുന്ന അവസ്ഥ സംജാതമായി കഴിഞ്ഞാൽ അള്ളാഹുവിന് അവനോട് കരുണ തോന്നുന്നു. അള്ളാഹ് അവന്റെ സംരക്ഷകനായി മാറുന്നു. പറയുന്നു, ഓർക്കുക, ദുആ എന്നത് അമൂല്യധനമാണ്. ദുആ ഉപേക്ഷിക്കാത്തവന് ദീനിനും ദുനിയാവിലും ആപത്തുകൾ വരുന്നതല്ല. അങ്ങനെയുള്ളവർ സായുധരായ കാവൽക്കാർ എപ്പോഴും പാറാവു നിൽക്കുന്ന സുരക്ഷിതമായ കോട്ടക്കകത്താണുള്ളത്. ഇക്കാലത്ത് ദുആയുടെ ആയുധമാണ് ഏറ്റവും ഉത്തമമായ ആയുധം. ഇത് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകപ്പെട്ടിരിക്കുകയാണ്. ഏക്കറാം അവന്റെ പര്യവസാനം കണ്ടത് ദുആയുടെ ആയുധ മുഖേനയാണ്. ദോയുടെ ദുർഭരണവും ദുആ മുഖേനയാണ് നടന്നത്. ആ മഹാത്മാവിന്റെ എതിർപ്പിൽ മുൻകടന്ന ഓരോരുത്തരും നിന്ദതയ്ക്കും നികൃഷ്ടതയ്ക്കും കാരണമായതും ദുആ മുഖേനയാണ്. കാദിയാനെ നശിപ്പിക്കുമെന്ന വീരവാദം മുഴക്കിയവരോടെയും ദുആ മുഖേനയാണ് നേരിട്ടത്. അവരുടെ വാദം തകർന്നടിയുകയും ചെയ്തു. അഹമ്മദിയത്തിന്റെ കയ്യിൽ ഭിക്ഷാപാത്രം പിടിപ്പിക്കാൻ ശ്രമിച്ചവരെയും അഹമ്മദിയത്ത് ക്യാൻസർ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചവരെയും ഇല്ലാതാക്കിയത് ദുആയായിരുന്നു. അവരുടെ നാമവും അടയാളവും പോലും വിസ്മൃതിയിലാണ്ടു. ഇന്നും ഇൻഷാഅല്ലാഹു തആല എതിരാളികളുടെ കൊടുങ്കാറ്റുകൾ ഈ ദുആ മുഖേന എതിരാളികളിൽ തിരിച്ചടിക്കുന്നതായിരിക്കും. അഹമ്മദിയത്ത് വിജയത്തിന്റെ പുതിയ പടവുകൾ കയറുന്നത് ലോകം കാണുന്നതാണ്. അതുകൊണ്ട് നാം ഇന്ന് ദുആയിൽ കൂടുതൽ താൽപര്യവും ശ്രദ്ധയും ആവേശവും ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ അതിന്റെ യഥാർത്ഥ സ്ഥാനം നമസ്കാരമാണ്. നാം നമ്മുടെ നമസ്കാരത്തെ മനോഹരമാക്കി മാറ്റുക. ഞാൻ പറഞ്ഞതുപോലെ അഹമ്മദിയത്തിന്റെ വിജയത്തിനും കഷ്ടപ്പെടുന്ന അഹമ്മദികൾക്കും വേണ്ടി രണ്ടര അക്കാലത്ത് നിങ്ങൾ നമസ്കരിക്കുക. ഓരോ അഹമ്മദിയും തന്നിൽ ഇത് നിർബന്ധമാക്കുക. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് പറഞ്ഞിരുന്നത് ചുരുങ്ങിയത് രണ്ടര അക്കാലത്ത് നിങ്ങളിൽ നിർബന്ധമാക്കണമെന്നാണ്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ വാക്കുകൾ എപ്പോഴും ഓർമ്മ വെക്കുക. വിശ്വാസിയുടെ ദുആയിൽ പൂർണമായ ആത്മാർത്ഥതയും ദൈവത്തിൽ പൂർണമായി ലയിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലാഹുവിൽ അലിഞ്ഞുചേരുമ്പോൾ നിഗൂഢനായ അല്ലാഹുവിൽ നിഗൂഢനായിത്തീരുമ്പോൾ അല്ലാഹുവിന് അവരോട് കാരുണ്യം തോന്നുന്നതാണ്. ഈ ആത്മാർത്ഥതയും ദൈവത്തിൽ അലിഞ്ഞുചേരലും ഉണ്ടാക്കാൻ ഓരോ അഹമ്മദിയും ശ്രമിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ ഫദലിനെയും അനുഗ്രഹത്തെയും മുമ്പത്തേക്കാൾ ഉപരി അവൻ സമീപസ്ഥമായി കാണുന്നതാണ്. ഈ ആത്മാർത്ഥതയും വിനയവും കരസ്ഥമാക്കാൻ അല്ലാഹുവിൽ ഗോപ്യമാകേണ്ടത് ആവശ്യമാണ്. ആ സ്നേഹനിധിയിൽ തങ്ങളെ ലയിപ്പിക്കണം. നമ്മുടെ അവസ്ഥ ഇതായിക്കഴിഞ്ഞാൽ ലോകരുടെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കുന്നതാണ്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ എപ്പോഴും സായുധരായ കാവൽക്കാരുള്ള കോട്ടക്കകത്ത് നാം സുരക്ഷിതരായിരിക്കും. അല്ലാഹു ഈ കാര്യം മനസ്സിലാക്കുന്നതിനും ഇത് പ്രാവർത്തികമാക്കുന്നതിനുമുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ഉദ്ധരണി കൂടി ഞാൻ കേൾപ്പിക്കാം. ആ മഹാത്മാവ് പറയുന്നു, ഓർക്കുക, ശരിക്കും ക്ഷമ കൊയ്ക്കൊള്ളാത്തവരുടെ ക്ഷമ കൈക്കൊള്ളാത്തൊരു വ്യക്തിക്ക് പൂർണമായും ദുആ മുഖേന ഫലമെടുക്കാൻ സാധ്യമല്ല. അല്ലാഹുവിനെ കുറിച്ച് ഒരിക്കലും ദുർധാരണയോ തെറ്റിദ്ധാരണയോ ഉണ്ടാകരുത്. അവനെ സർവശക്തിയുടെയും ഉടമയും ലക്ഷ്യങ്ങളുടെ ഉടമസ്ഥനുമായി മനസ്സിലാക്കുക. ഉറച്ച വിശ്വാസമുണ്ടായിരിക്കണം. അതോടൊപ്പം ക്ഷമയോടും ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക. ഒരു സമയം വരും, അപ്പോൾ അല്ലാഹു അവന്റെ ദുആ സ്വീകരിക്കുന്നതാണ്, അവന് മറുപടി നൽകുകയും ചെയ്യും. ഈ കുറിപ്പടി പ്രയോജനപ്പെടുത്തുന്നവർ ഒരിക്കലും നിർഭാഗ്യരാകുകയില്ല. അവരുടെ ലക്ഷ്യത്തിൽ അവർ വിജയിക്കുന്നതാണ്. അല്ലാഹുവിന്റെ ശക്തിയും കഴിവും അനന്തമാണ്. മനുഷ്യ സൃഷ്ടിപ്പിന്റെ പൂർത്തീകരണത്തിന് ക്ഷമ എന്ന നിയമം അല്ലാഹു വച്ചിട്ടുണ്ട്. ഈ നിയമം അവൻ മാറ്റില്ല. ഈ നിയമം തനിക്ക് വേണ്ടി മാറ്റണം എന്ന് വല്ലവരും ആഗ്രഹിക്കുകയാണെങ്കിൽ അവൻ ദൈവസവിധത്തിൽ ധിക്കാരം പ്രവർത്തിക്കുന്നവനാണ്, അപമര്യാദയായി പെരുമാറുന്നവനാകുകയും ചെയ്യുന്നവനാണ്. ഓർക്കുക, ചിലർ അക്ഷമരായി പ്രവർത്തിക്കുന്നു, കൺകെട്ടുകാരനെ പോലെ ഉടനടി എല്ലാം ആയിത്തീരണമെന്ന് പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലും അക്ഷമരാകുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന് അത് മുഖേന എന്ത് നഷ്ടമാണ് വരുത്താൻ അവർക്ക് കഴിയുക? അവർ സ്വയം നഷ്ടം വരുത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അക്ഷമരായി നോക്കുക, എന്ത് നേടാൻ സാധിക്കും? അല്ലാഹു നമുക്ക് എപ്പോഴും നമ്മെ ക്ഷമ കൈകൊള്ളുന്നവരായി അവന്റെ മുമ്പിൽ കുമ്പിടുന്നവരായി മാറ്റട്ടെ. ദുആ ചെയ്യുന്നതിൽ ഒരിക്കലും നാം ക്ഷീണിച്ചു പോകരുത്. ക്ഷമ ഒരിക്കലും നമ്മിൽ നിന്നും അന്യമാകെ തീരരുത്. ക്ഷമ എന്നാൽ സ്ഥിരചിത്തതയോടുകൂടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നതാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒരിക്കലും പിന്നോട്ട് മാറരുത്. അള്ളാഹുവിനോട് ഇപ്രകാരം ദുആ കൂടി ചെയ്യുക. നമ്മുടെ ദുആയിലും നമ്മുടെ ഇബാദത്തിലും ഉയർച്ച നൽകുമാറാകട്ടെ. നമ്മുടെ ആരാധനകളിൽ അവന്റെ സ്നേഹം വിട്ടുതരുമാറാകട്ടെ. ഈ ഒരു സ്ഥാനം നാം കരസ്ഥമാക്കി കഴിഞ്ഞാൽ ശത്രുക്കളുടെ ഭൗതിക സന്തോഷങ്ങൾ ദുഃഖത്തിൽ പരിവർത്തിക്കപ്പെടുന്നതായിരിക്കും ഇൻഷാ അല്ലാഹു തആല. ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ഇത് തീർച്ചയായും പൂർത്തിയാകുന്നതാണ്. അവസാനമായി വിശുദ്ധ ഖുർആനിലെ ഒരു ദുആ കൂടി ഞാൻ കേൾപ്പിക്കുന്നു. റബ്ബനാ ഫരി അലൈനാ സബ്റൻ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ ലിൽ ഖൗമിൽ കാഫിരീൻ. ഞങ്ങളുടെ നാഥ, ഞങ്ങളെ ക്ഷമ ഓശാരമായി ചൊരിയണമേ. ഞങ്ങളുടെ കാലുകളെ നീ ഉറപ്പിച്ചു നിർത്തേണമേ.